Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഈശ്വരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സ് ഈശ്വരനെ തന്നെ നിൽക്കുന്നു. മദ്ഗത പ്രാണാഹ, ജീവനെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചവൻ, എന്നുവെച്ചാൽ ജീവിതം തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചവൻ. മദ്ഗത പ്രാണന്മാരായിട്ടുള്ള പ്രാണനെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചവൻ എന്നുള്ളത്, എന്നുവെച്ചാൽ ജീവനെ തന്നെ ഈശ്വരന്, ജീവിതം തന്നെ ഈശ്വരന് വേണ്ടി സമർപ്പിച്ചവൻ. അവരുടെ ജീവിതത്തിന് വേറെ ലക്ഷ്യമൊന്നുമില്ല, ഈശ്വരപ്രാപ്തി മാത്രമേ ലക്ഷ്യമുള്ളൂ. അതാണ് മദ്ഗത പ്രാണന്മാർ. നമ്മുടെ ജീവിതത്തിൽ പരമമായി ഈശ്വരപ്രാപ്തിയാണ് പിടിയുണ്ട്. അതായത് നമ്മളിവിടെ നിന്ന് നേരെ ഹിമാലയം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ തിരിക്കുന്നു, കേരള എക്സ്പ്രസിൽ കയറിയിരുന്നു, ഡൽഹിയിൽ ഇറങ്ങി നേരെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹരിദ്വാർ, ഋഷികേശ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇങ്ങനെ ഈ യാത്രയിൽ വഴിയിൽ കാണുന്ന പലതിനും ചിലപ്പോൾ ആഗ്രഹം തോന്നും, തൽക്കാലം അത് കിട്ടിയാൽ കൊള്ളാം, ആ സാധനം വാങ്ങി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഡൽഹിയിലൊക്കെ ഒന്ന് ഇറങ്ങി താജ്മഹലൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ വഴിയിൽ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു പോകും. അതുപോലെ ഇങ്ങനെ പോകുന്നവർക്ക് അവർക്ക് ഒരു ബോധമുണ്ട്, ഇന്നടത്താണ് എത്തേണ്ടതെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ആഗ്രഹങ്ങളൊക്കെ വന്നു പോവും. അത് മായയുടെ ഒരു സ്വാധീനമാണ്. ആ മുഖ്യമായ ആ ലക്ഷ്യം ഉള്ളവർക്ക് തന്നെ എന്ത് വരും? പണ്ട് നമ്മളെ ഒരു കവി പാടിയിട്ടുണ്ട്, മയാമയമി പ്രപഞ്ചകാര്യങ്ങളിൽ ശരിയായി വലഞ്ഞു പോവാതിരുന്നിടണം. അതായത് ഈ പ്രപഞ്ചകാര്യങ്ങളിൽ തന്നെ പെട്ട് വലഞ്ഞു പോകും. വ്യക്തമായി ലക്ഷ്യബോധം ഉള്ളവർ കൂടി വലഞ്ഞു പോകും. അതാണ് മായയുടെ ശക്തി. മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് പോകും. അപ്പൊ ഇത് പ്രപഞ്ചകാര്യമാണ്, ഈ പ്രപഞ്ചകാര്യങ്ങളിൽ പോയിട്ട് തന്റെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല എന്നുള്ള ബോധമൊന്നും വരയുന്ന സമയത്തുണ്ടാവത്തില്ല. ബോധമുണ്ടാകുമ്പം താമസിച്ചും പോകും. ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ഇടയ്ക്കുള്ള വലച്ചിലുകളൊന്നും ഇല്ലാതെ വ്യക്തമായ ലക്ഷ്യബോധത്തിൽ ദൃഢമായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് മദ്ഗത പ്രാണന്മാരെന്ന് പറയുന്നത്. മദ്ഗത പ്രാണ അവന്റെ ജീവനെ തന്നെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്ക് വേറെ കച്ചവടങ്ങളൊന്നുമില്ല, ബിസിനസ് ഒന്നുമില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. മദ്ഗത പ്രാണ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുന്നു? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി, പരസ്പരം ബോധിപ്പിക്കുന്നു. കഥയന്തി അതിനെക്കുറിച്ച് തന്നെ പറയുന്നു. സത്സംഗം എന്ന് പറയുന്ന ആളാണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ തന്റെ ജീവിത വ്യാപാരങ്ങളിലെല്ലാം തന്നെ ഇതിനെ വിടാതെ പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇടയ്ക്ക് വരുന്ന പ്രപഞ്ചകാര്യങ്ങളിൽ ഇടപെടുക എന്നല്ല പറയുന്നത്, പ്രപഞ്ചകാര്യങ്ങളാകാം, പക്ഷെ അതിൽ പേയായി വലഞ്ഞു പോവാതിരുന്നിടണം. അത് ഭ്രാന്തി പിടിച്ച് അതിൽ തന്നെ വലഞ്ഞു പോകരുത് എന്ന് നിർത്തും, അതിൽ നിന്ന് പോകും. മറ്റേ ലക്ഷ്യത്തെ മറന്നിട്ട് ഇതിനെ താൽക്കാലിക ലക്ഷ്യമായി സ്വീകരിക്കാൻ പാടില്ല. ആ പ്രപഞ്ചകാര്യങ്ങളിൽ നിൽക്കുമ്പം തന്നെ എന്ത് ചെയ്യുന്നു? ബോധയന്തി കഥയന്തസ്ഥമാം നിത്യം, പരസ്പരം അതിനെ ബോധിപ്പിക്കുന്നു, കഥയന്തി പറയുന്നു എന്നർത്ഥം. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. പ്രവചനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. നമ്മളിത് മനസ്സിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നതിന്റെ പ്രയോജനം ഈശ്വരപ്രാപ്തിയാണ്. ഇത് പറയുന്നതിന്റെ പ്രയോജനം അല്ല, വേറൊന്നുമല്ല. അവിടെയും മറ്റ് ലക്ഷ്യങ്ങൾ വയ്ക്കരുത്. മറ്റു ലക്ഷ്യം വയ്ക്കാതെ പറഞ്ഞാലേ അത് ഉണ്ടാകത്തുള്ളൂ. ഇതം പരമം ഗുഹ്യം മദ്ഭക്തേഷു അവിഭാസ്യതി ഭക്തിമൈ പരാമൃതത്വ മാമേഹ എന്ന് പറയുന്നു. ജൈമം പരമം ഗുഹ്യം, ഇത് പരമമാണ്, ഗുഹ്യമാണ്, അത്യന്തം രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതെന്നുള്ള അർത്ഥമല്ല, ഗ്രഹിക്കാൻ സാമാന്യ ബുദ്ധിക്ക് പ്രയാസമുള്ളതാണ്, പ്രപഞ്ച അതീതമാണ്. രഹസ്യ സ്ഥിതം രഹസ്യം എന്ന് പറയുന്നു. ഏകാന്തത സ്ഥിതി എന്നാണ് ഈ തത്വം. ഈ പ്രപഞ്ചത്തിന്റെ മാലിന്യങ്ങൾക്കെല്ലാം അതീതമായി ഉപരിസ്ഥിതി എന്നാണ് ഈ തത്വം. ആണ് ഏമം പരമം ഗുഹ്യം, പരമമായ തത്വമാണ്, ഗുഹ്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ യാതൊരു സ്പർശവും ഇല്ലാതിരിക്കുന്നതാണ് ഇത്. മദ്ഭക്തേഷ് അവിഭാസ്യതി, ആരാണോ ഇത് എന്റെ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഭക്തിമായി പരാമൃതത്വ, എന്നിൽ പരമമായ ഭക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കണം. പരമമായ ഭക്തിയോടുകൂടി പറയുമ്പോൾ അത് വേറെ താല്പര്യങ്ങളൊന്നും വരത്തില്ല, ഉദ്ദേശങ്ങൾ വരത്തില്ല, പ്രാപഞ്ചികമായ ലക്ഷ്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ പറയണമെന്നാണ് ഇത് അറിയുന്നവൻ. ഇതം നാ തപസ്സായ, അതിന് മുമ്പ് ഭഗവാൻ പറയുന്നുണ്ട്, നാഭക്തായ കഥാചന നജ അശുശ്രൂഷവേ വാച്യം നജ മാം ലോഭ്യസൂയതി.
ഇതം നാ തപസ്സായ, തപസ്സില്ലാത്തവനോട് ഇത് പറയരുത്. നാ ഭക്തായ, ഭക്തിയില്ലാത്തവനോട് പറയരുത്. ഇതം നാ തപസ്സായ, നാ ഭക്തായ കഥാചന നജാശുശ്രൂഷവേ വാക്യം, കേൾക്കാൻ താല്പര്യമില്ലാത്തവന്റെ അടുത്ത് പോയി പറയരുത്. നജമാം യോ അഭ്യസൂയരി, എന്നെ നിന്ദിക്കുന്നവൻ ഈശ്വര നിന്ദ ചെയ്യുന്നവനും അഭ്യസൂയ നിന്ദ, ഈശ്വരനെ നിന്ദിക്കുന്നവന്റെ മുമ്പിൽ ഇത് പറയാൻ പോകേണ്ട കാര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. കേൾക്കാൻ താല്പര്യമുള്ളവന് എന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യം, കേൾക്കാൻ താല്പര്യമില്ലാത്തവന് വിപരീത ഗുണങ്ങളുള്ളവനോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഭാവൻ പറയുന്നു അങ്ങനെ പറയരുത്, അങ്ങനെ പറയുന്നത് പ്രയോജനമില്ല, അതുകൊണ്ടാണ് പറയരുതെന്ന് പറയുന്നു. എന്നാൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അഭിജേസ്തു ദുരാചാരോ പാപേഭ്യ പാപകൃതമഃ, ഏറ്റവും ദുരാചാരിയാണ് പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിൽ. സർവം ജ്ഞാനപ്ലവേനൈവ വൃജനം സംതരിച്ചു, ഈ ജ്ഞാനമാകുന്ന തോണിയിലൂടെ ഭഗവാൻ പറയുന്നതാണ് ഈ പാപത്തെ മുഴുവൻ അവൻ മറികടക്കും എന്ന് പറയുന്നത്. മഹാപാപിയാണെങ്കിൽ പോലും ഈശ്വര ബോധം കൊണ്ട് അവന്റെ പാപത്തെ എല്ലാം അവന് മറികടക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അങ്ങനെയുള്ളവനും ഇത് കേൾക്കാൻ തയ്യാറാവണം. എപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് തിരിയുന്നത്? വാൽമീകിയുടെയും മറ്റും ചരിത്രം പറയുന്ന പോലെ അങ്ങനെ അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അതുകൊണ്ടെന്താണ്, ഭക്തിമായി പരാമകൃത്വം, അങ്ങനെ ആരാണോ ഇതിനോട് താല്പര്യമുള്ളത് അവനോട് പരമമായ ഭക്തിയോടുകൂടി പറയുന്നവൻ മാമേവ ഏഷ്യതി അസംശയ, അവൻ എന്നെ തന്നെ പ്രാപിക്കും, അവന് യാതൊരു സംശയവും വേണ്ട എന്നാണ്. അതാണ് ഈ പറയുന്നതിന്റെ പ്രവചനത്തിന്റെ പ്രയോജനം, അതാണ്. യാതൊരു സംശയവും വേണ്ടാണ്, അസംശയ നിശ്ചയപൂർവമായിട്ട് ഭഗവാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഭഗവാൻ അത്രയും നല്ല ഗ്യാരണ്ടി കൊടുക്കത്തുള്ളൂ. നമേ ഭക്ത പ്രണശ്യതി, അല്ലയോ അർജുന, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, ഒരിക്കലും എന്റെ ഭക്തന് നാശം ഉണ്ടാകത്തില്ല, ഒരു കാരണവശാലും അവന് നാശം ഉണ്ടാകത്തില്ല എന്നത്. വീഴ്ചകൾ ഉണ്ടാവും, പക്ഷെ ആത്യന്തികമായ നാശം ഉണ്ടാകത്തില്ല. മായ ഒരു പക്ഷെ അവനെ പിടിച്ചെന്നിരിക്കാം, എന്നാലും അവൻ മുക്തനായി തീരും എന്നാണ്, അവൻ ഭക്തനാണെങ്കിൽ. അതുകൊണ്ട് അതാണ് അതിന്റെ പ്രയോജനം. അങ്ങനെ ഇത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർ ബോധിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കഥയന്തി പരസ്പരം ബോധയന്തി, പരസ്പരം ബോധിപ്പിക്കുന്നു കഥയന്തി. മച്ചിത്ത മഗ്ഗത പ്രാണ ബോധയന്തി പരസ്പരം കഥയന്തിക മാം നിത്യം. അങ്ങനെ അതിന്റെ പ്രയോജനം എന്താണ്? തുഷ്യന്തിക രമന്തിക, അവൻ സന്തോഷിക്കുന്നു, രമിക്കുന്നു എന്നത്. സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം, അപ്പോൾ ഭഗവാന്റെ വാക്കുകളെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ട്, ആ വാക്കുകളെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതുകൊണ്ട് ആ വാക്കുകൾ നിമിത്തമായി ഉണ്ടാകുന്ന സന്തോഷം തുഷ്യന്തി. അങ്ങനെ ആ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ആത്മബോധവും ആത്മസ്ഫുരണം കൊണ്ടുള്ള ആനന്ദവും ഉണ്ടാകും. ഈ ആലംബനം കൂടാതെയാണ് ആത്മാനന്ദമാണ് എല്ലാ ആനന്ദത്തിനും അനുഭവിക്കുന്നത്. പക്ഷെ അതിനെപ്പോഴും ഒരു ആലംബനം ആവശ്യമാണ്. അത് വിഷയം ആണ് അതിന്റെ ആലംബനം. വിഷയമാകുന്ന ആലംബനത്തിലൂടെ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നതാണ് നമ്മുടെ സുഖാനുഭവങ്ങളെല്ലാം. പക്ഷേ എന്ത് ചെയ്യുന്നു, ഈശ്വരന്റെ ഉപദേശം, ഈശ്വരന്റെ വാക്യങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ വാക്യങ്ങളെ അവലംബിച്ചുകൊണ്ടൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട്. ആനന്ദത്തോടൊപ്പം തന്നെ ആനന്ദം അനുഭവിക്കുമ്പം തന്നെ എന്ത് വരുന്നു, മനസ്സ് അവിടെ നിശ്ചലമായി അനുഭവിക്കുന്ന ആനന്ദമാണ് രമന്തിക. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തേ തേനമാം ഉപയാന്തി തേ. ഏവം സതതയുക്താനം, ഇതാണ് സതതയോഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സതതയോഗം അനുഷ്ഠിക്കുന്നവർ, നിരന്തരം ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് പറയുകയും മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും ചെയ്യുന്നവരെന്ന്, അങ്ങനെ ചെയ്യുന്നവർ ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, ഈശ്വരനെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ദദാമി ബുദ്ധിയോഗം തേ, അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, ജ്ഞാനത്തെ കൊടുക്കുന്നു. ദദാമി നൽകുന്നു എന്നാണ്, ഞാൻ കൊടുക്കുന്നു എന്നാണ് ദദാമി എന്ന് പറയുന്നത്. ഈശ്വരൻ കൊടുക്കുന്നു എന്നാണ്, ആ കാര്യം പറഞ്ഞു വരാനാണ് ഞാനിത് പറഞ്ഞത്. അതായത് അങ്ങ് ദുഃഖത്തിന്റെ മറുകര കടത്തു എന്ന് പറഞ്ഞാൽ ആ ബോധത്തെ എനിക്ക് തന്ന് ദുഃഖത്തിന്റെ മറുകര കടത്തു എന്നാണ്. അപ്പൊ ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ ധരിക്കുന്നു, അതൊരിക്കലും ഒരു അഹംഭാവമുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് ഉള്ള അനുഭവം ഒരു അഹംഭാവമാണെന്ന് ധരിക്കുന്നത് മഹാമൂഢതയാണ്. ആ ബോധം എന്താണ്, ഈശ്വരൻ കൊടുക്കുന്ന ഒരു ബോധമാണ്. ദദാമി ബുദ്ധിയോഗം തേ, ഞാൻ അവർക്ക് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു എന്നാണ്. തേന മാം ഉപയാന്തി തേ, ആ ബുദ്ധിയോഗത്തിലൂടെ ആ ജ്ഞാനത്തിലൂടെ അവർ എന്നെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ തന്നെ കൊടുക്കുന്ന ആ ജ്ഞാനത്തിലൂടെ, അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഇത് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷയിൽ പറയുന്നു, പറയും ഇത് കർത്തൃതന്ത്രമല്ല, നീ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, നീ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അതിന് മുമ്പ്. പക്ഷെ ഈ ഒരു കാര്യം, ആ ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ നൽകേണ്ടതാണ് എന്ന് പറയും. അത് നൽകുന്നതിനുള്ള ഉപായവും പറഞ്ഞു. എന്താണ്? ബോധയന്തി പരസ്പരം കഥയന്തി. അത് കഴിഞ്ഞാലോ പിന്നെ കർത്തവ്യങ്ങളൊന്നുമില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്തവ്യമൊന്നും. അപ്പോ ഇത് നമ്മൾ ഈശ്വരന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി, എന്താണ് പരസ്പരം മനസ്സിലാക്കിക്കുന്നതിന് ചെറുത് അങ്ങനെ പറയും. മൂഢതയാണ് ആ ഇത്. ഞാനിതൊക്കെ ഇനി ഉപദേശിക്കുന്നെങ്കിൽ ഞാനൊരു ആത്മജ്ഞാനിയാണ്, ഇനി 100 ജന്മം ജനിക്കേണ്ടി വരും ഇത് ആകണമെന്നുണ്ടെങ്കിൽ. എന്നാലും പറയും, ഇത് ഇനി പരിപൂർണമായ ആത്മജ്ഞാനം നേടിയതിന് ശേഷം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ആരടുത്തെങ്കിലും പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. പറയുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ പറയുന്ന എന്താണ്? ഇതിന്റെ ഉപായമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്ന എന്താണ്? ഭക്തിയും മയ പരാം കുറിച്ചോ, എന്നിൽ പരമമായ ഭക്തിയോടുകൂടി ഈ കാര്യം ഭക്തന്മാരോട് പറയണമെന്നാണ്. അതാണ് ഇതിന്റെ സാധനയെന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാവണമെന്ന്. ഹഠാത് വിവരക്കേട് കൊണ്ട് ഒരാൾ ബലം പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ഈ ബോധം ഉണ്ടാവും? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ മഹാമണ്ഡത്തരമാണ്. അങ്ങനെ നമ്മൾ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ബലപ്രയോഗം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഈ ഈശ്വര ബോധം എന്ന് പറയുന്നത്. ഒരിക്കലും ബലപ്രയോഗം കൊണ്ട് കിട്ടുന്നതല്ല. നബഹുദാശ്രുതേന ഉപനിഷത്തിൽ പറയും, എല്ലാ ശാസ്ത്രങ്ങളും അധ്യയനം ചെയ്തു കഴിഞ്ഞാലും ബോധം ഉണ്ടാകത്തില്ല, ഈശ്വരൻ തന്നാലേ ആ ബോധം ഉണ്ടാകും. സർവശാസ്ത്രങ്ങളും ബ്രഹ്മസൂത്രം 100 തവണ പഠിച്ചാലും ബോധം ഉണ്ടാകത്തില്ല, യാതൊരു സംശയവും. കഥാ ബലപ്രയോഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഒക്കത്തില്ല. അത്തരമുള്ള മൂഢ ബുദ്ധി കൊണ്ടൊന്നും നേടേണ്ട ഒന്നല്ല ആത്മബോധം. വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്താണ്? ദദാമി ബുദ്ധിയോഗം തീ. ആരാണോ ഈ തരത്തിൽ ഈശ്വരനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും പറയുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നത്, അവന് സതതയുക്താനാണ്. ഇതിൽ നിരന്തരം അവൻ ഇരിക്കുമ്പോൾ അതിനാണ് നമ്മൾ മനനമെന്ന് മറ്റും പറയുന്നത്. നിരന്തരം അതിൽ തന്നെ മുറുകിയിരിക്കുന്നവന് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, അവൻ എന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നാരദൻ എന്ത് ചെയ്തു? ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തു, ആത്മബോധമാണ് ഈശ്വരബോധമാണ് മോക്ഷത്തിന് കാരണമെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടും കാര്യം അങ്ങോട്ട് ശരിയാകുന്നില്ല, ശോകം മാറുന്നില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു? ഭഗവാൻ അല്ലയോ ഭഗവാനെ, ശോകസ്യ പാരം താരയിൽ ഈ ശോകത്തിന്റെ മറുകര എന്നെ കടത്തും എന്ന് പറയും, ദുഃഖത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ എന്ന് പറയുന്നു. ഓ നാരദൻ, ധനുകുമാര മഹർഷി ശരിയായ തത്വബോധം ഉപദേശിക്കുന്നു. നാരദന് ആ ബോധമുണ്ടായി. ആ കാര്യം അടുത്ത് ഛന്ദോഗ്യ ഉപനിഷത്ത് പറയുന്നത്, തസ്മൈ മർദ്ദിത കഷായായ തമസഃ പാരം ദർശയതി ഭഗവാൻ സനത്കുമാരഃ. തസ്മൈ മർദ്ദിത കഷായായ, അവന് മർദ്ദിത കഷായായ, കഷായങ്ങൾ എന്ന് പറയുന്നത് അന്ധക്കരണ ദോഷങ്ങളാണ്, രാഗം ദ്വേഷം തുടങ്ങിയ ദോഷങ്ങൾ. അതെല്ലാം നശിച്ചവന്, ആ ദോഷങ്ങളെല്ലാം നശിച്ചവന് തമസഃ പാരം, ഈരുട്ടിന്റെ മറുകര, അവിദ്യയുടെ മറുകര ദർശയതി ഭഗവാൻ സനത്കുമാരഃ. ഭഗവാൻ സനത്കുമാരൻ അതിനെ കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. നാരദൻ അതിന് പരിഭാഗം വന്നിരുന്നു. ആ പരിഭാഗം വന്ന സമയത്ത് ഭഗവാൻ, ഇതൊരാഖ്യാനം ഒരു കഥയാണ്, കഥാരൂപത്തിൽ ശ്രുതി ഈ കാര്യം പറയുകയാണ്. ആ പരിഭാഗമായ അവസ്ഥയിൽ ഭഗവാൻ സനത്കുമാരൻ ആ ഇരുട്ടിന്റെ മറുവശം അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യുമാദ്യ ശ്രുതയോ മോക്ഷ പ്രതിബന്ധ നിവൃത്തി മാത്രം ഏവ ആത്മജ്ഞാനത്തിൽ ഫലം ദർശേ എന്തി. അങ്ങനെ പരിപക്വമായ ഒരാളിൽ മാത്രമേ ഗുരുപദേശം ശരിയായ ഫലത്തെ കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കും. അതാണ് അതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നാരദൻ പലതവണ വേദമൊക്കെ അധ്യയനം ചെയ്ത് പറഞ്ഞു, ഞാൻ 4 വേദങ്ങളും അധ്യയനം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ വേദം അധ്യയനം ചെയ്തിട്ടും ആ ബോധമുണ്ടായി, ശോകം നശിച്ചില്ല, തത്വം എന്താണെന്ന് പിടികിട്ടി, അനുഭവത്തിൽ വന്നു. എന്തുകൊണ്ടത്? യോഗ്യന്മാരായ ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? യോഗ്യന്മാരായ ഗുരുക്കന്മാരുണ്ടായാലും ശരി, അവന് പാകത കൂടെ വരണം, യോഗ്യത കൂടെ വരണം. ശിഷ്യന്റെ യോഗ്യതയാണ് മുഖ്യം. ശിഷ്യന് യോഗ്യതയുണ്ടെങ്കിൽ ഗുരുത്വം ഏത് ഭാവത്തിനും വരാം. ഉപദേശം ഗുരുത്വം പ്രപഞ്ചത്തിന്റെ ഏത് അംശത്തിൽ നിന്നാണോ ഗുരുത്വം സംഭവിക്കാം, അയാൾക്ക് ബോധമുണ്ടാകുന്നതിന് എന്തും ഗുരുവായി മാറാം. ദത്താത്രേയന്റെയും മറ്റും കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ആ ബോധം കൊടുക്കുന്നത് ഈശ്വരനാണല്ലോ. ഈശ്വരൻ ഏത് ഭാവത്തിനും പ്രത്യക്ഷമായി അവന് ആ ബോധത്തെ കൊടുക്കാം. അപ്പോൾ ഒരാൾ പരിശ്രമിക്കേണ്ടത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അയാൾ പരിശ്രമിക്കേണ്ടത് മുഴുവൻ തൻ്റെ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമം പോകുന്നത്, തൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതുകൊണ്ടാണ് സാധന എന്ന് പറയുന്നത് ഒരിക്കലും സാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമം പോകുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് അത് സഹജമായി വരുന്നതാണ്, അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ച് വരുന്നതാണ്. അപ്പോൾ ആ പക്വത അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൃദുത കഷായായ ഭഗവാൻ പറയുന്ന അവജാനന്തി മാം മൂഢ മനസ്സി സ്വനുമാശ്രിതം പരം ഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വരൻ. അതായത് ഇപ്പോൾ ഗുരു നമ്മുടെ മുമ്പിൽ വന്നാലും ആ ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമ്മൾ അറിയും. നമുക്ക് ഗുരുവിനെ നമുക്ക് പ്രാപ്തമായി എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനം മാത്രമായിട്ട് എനിക്ക് ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കത്തില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അവജാനന്തി മാം മൂഢ മനുഷ്യന്തനുമാശ്രിതം. മുമ്പ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ മനുഷ്യ ശരീരത്തെ ഇരിക്കുന്ന ഗുരുവനായി എന്നെ ഈ മൂഢന്മാർ ധരിക്കുന്നു എന്ന് പറയാം. മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാളായിട്ട് ഈ മൂഢന്മാർ എന്നെ ധരിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഈ ലോകത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഗുരു പറയുന്നതാണ്. ഗുരു എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെ എന്താണ്, ഒരു മനുഷ്യരൂപമാണ്, മനുഷ്യയും തനും ബാഹ്യമായി കാണുന്ന ഒരു ഗുരു. അതിനപ്പുറം ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിൽ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? വരത്തില്ല. മനുഷ്യരൂപത്ത് മാത്രമേ വരത്തുള്ളൂ. അത് വരണ്ടാന്നുള്ളതല്ല, അത് അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഗുരുവിന്റെ യഥാർത്ഥ രൂപം അവിടെ എന്താണ്, പരംഭാവം, എന്റെ പരമമായൊരു ഭാവമുണ്ട്, അജാനന്ത, അത് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ല എന്ന്. ആ ശരീരത്തിലൂടെ മനസ്സിലാക്കേണ്ട ഗുരുവിന്റെ ആ പരമമായ ഭാവം അതിനെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെ ഭൂതമഹേശ്വരം, ഞാനെന്താണ്, ഭൂതമഹേശ്വരനാണ്. സർവപ്രാണികൾക്കും ഈശ്വര സ്വരൂപനായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതാണ് ഭൂതമഹേശ്വരം എന്ന് പറയുന്നത്. സർവപ്രാണികളുടെയും ഈശ്വര സ്വരൂപമായിരിക്കുന്ന ഈശ്വരീയ ഭാവം ബാഹ്യമായി കാണുന്ന ശരീരമല്ല, അത് ബാഹ്യമായ ശരീരമല്ല, മറിച്ച് എന്താണ്, അത് ഈശ്വരീയമായ ഭാവമാണ്. അതിനെ മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ലെന്ന് വിരവിക്കുകയാണ് ഭഗവാൻ തന്നെ. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ഈശ്വര തത്വം, ഗുരു സങ്കല്പം എന്ന് പറയുന്നതും അതിന്റെ പൂർണ്ണമായ വികാസത്തിലേക്ക് എത്താൻ തന്നെ എത്രയോ പ്രയാസം. അപ്പോൾ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് കൊണ്ട് ഗുരുവിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവണമെന്നില്ല. പിന്നെ ആ ഗുരുപ്രാപ്തി പരമഭാഗ്യമാണ് എന്ന് പറയുന്നത് ദുർലഭമാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദുർലഭമായ കാര്യമാണ് ആ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത്. അത് പ്രാപ്തമാകുമ്പോൾ അത്രയും അയാൾ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു, അത് സത്യമാണ്. പക്ഷെ എന്നാലും ആ രക്ഷപ്പെടുന്നതിനുള്ള മാർഗം വ്യക്തമായ തത്വബോധമാണ്, ഗുരു തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് എന്നുള്ളതാണ് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഗുരുപ്രാപ്തി ഭൗതികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഗുരുപ്രാപ്തി കൊണ്ടും നല്ല മുഖ്യം, മറിച്ച് ശിഷ്യന്റെ യോഗ്യതയാണ്. ഗുരുവിന്റെ തത്വം മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യൻ ശരിക്കും യോഗ്യനായിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ശിഷ്യന്മാർ ഗുരുവിനെ കൊല്ലാൻ തന്നെ ശ്രമിക്കുന്നത്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ല കഥകളിലൊക്കെ വായിക്കില്ലേ, ഗുരുവിനെ ശിഷ്യന് വിട്ടുകൊടുത്തെന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നില്ലേ. ഗുരുപ്രാപ്തി ഉണ്ടായി കഴിഞ്ഞാൽ ജൂഡാസന്റെയും മറ്റും കഥ കേട്ടിട്ട് ഗുരുപ്രാപ്തി ഉണ്ടായി എന്ന് പറഞ്ഞ് അതിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗുരുവിന്റെ തത്വം മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ഫലവത്താകുന്നില്ല. അപ്പൊ യോഗ്യത ശിഷ്യനാണ് വേണ്ടത്. പക്ഷെ ഒരു ശിഷ്യനും ഒരിക്കലും തന്റെ യോഗ്യതയെ കുറിച്ച് ദുഃഖിക്കാറില്ല, ഗുരുവിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. മിക്കവാറും എല്ലാ ശിഷ്യന്മാരും അവരുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്ന ഗുരുവിന്റെ യോഗ്യതയെ തട്ടപ്പെടുത്താൻ വേണ്ടി. ഗുരുത്തനും തന്റെ യോഗ്യതയെ കുറിച്ച് ആത്മപരിശോധനയ്ക്ക് ഒരു ശിഷ്യന് സാധാരണഗതി മുതിര അറിയില്ല. ഇവിടെ നാരദനെ കുറിച്ച് പറയുന്നത് എന്താണ്, മൃദുത കഷായായ, അത് പ്രത്യേകം പറയുന്ന അതിന് വേണ്ടിയിട്ടാണ്. തന്റെ എല്ലാ ദോഷങ്ങളും മാറിയപ്പോൾ എന്ത് ചെയ്തു സനത്കുമാരൻ ആ തത്വത്തെ വെളിപ്പെടുത്തി എന്നാണ്. പാരം ദർശേരി ഭഗവാൻ, ദർശേരി കണ്ടു എന്നല്ല കാണിച്ചു എന്നാണ്, ദർശേരി എന്നാണ് കാണുന്നു എന്നുള്ളതിന് പശ്ചിതി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, കാണിച്ചു എന്നാണ്, അതാണ് പ്രാധാന്യം. അതാണ് ദദാമി ബുദ്ധിയോഗം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. വീതി ദൈവ മാധ്യാശ്രുദേഹ, ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു, മോക്ഷ പ്രതിബന്ധ നിവൃത്തി മാത്രം ഏവാത്മജ്ഞാനത്തെ ഫലം ദർശയന്തി. മോക്ഷ പ്രതിബന്ധ നിവൃത്തി, മോക്ഷത്തിന്റെ പ്രതിബന്ധം, മോക്ഷത്തിന്റെ പ്രതിബന്ധമായിരിക്കുന്ന ഈ പറയുന്ന തമസ് അജ്ഞാനം, അതിന്റെ നിവൃത്തി മാത്രം, അത് മാറിയാൽ മാത്രം മതി. ഏവ ആത്മജ്ഞാനത്തെ ഫലം, ആത്മജ്ഞാനത്തിന്റെ ഫലം അത് മാത്രമാണെന്ന് കാണിക്കുന്നു. എന്താണോ ആ ആത്മാവിന്റെ സ്വരൂപ പ്രകാശനത്തിന് തടസ്സമാണ് നമ്മൾ കരുതിയിരിക്കുന്നത്, ആ തമസ് ആ ഇരുട്ട് മാറുക, അത് മാത്രമേ ഉള്ളൂ. വെളിച്ചത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇരുട്ടിനെ നശിപ്പിക്കുക, അത് മാത്രം. പിന്നെ ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇരുട്ടിനകം നശിപ്പിക്കുന്നു. അതുപോലെ ഈ ആത്മബോധം അന്ധകാരത്തെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നു. വേറൊന്നും അവിടെ ആവശ്യമില്ല എന്ന് കാണിക്കുന്നുണ്ട് ശ്രുതികൾ എന്നാണ്. മോക്ഷപ്രതിബന്ധ നിവൃത്തി മാത്രം, മോക്ഷപ്രതിബന്ധ നിവൃത്തി മാത്രമാണ് ആത്മജ്ഞാനത്തിൽ ഫലം ദർശയന്തി, ആത്മജ്ഞാനത്തിന്റെ ഫലമായി ദർശിപ്പിക്കുന്നതെന്നാണ്. തഥാച ആചാര്യ പ്രണീതം ന്യായ ഉപഗ്രഹിതം സൂത്രം ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാന ഉത്തരോത്തരോ അപായേ തദനന്തര അപായ അപവർദ്ധ. ഇവിടെ ആചാര്യൻ എന്ന് പറയുന്നത് ഗൗതമനാണ്, ന്യായ ശാസ്ത്രത്തിന്റെ പ്രണേതാവാണ്, ഋഷിയാണ്. ആചാര്യസ്വാമികൾ വളരെ ശക്തമായി വളരെ വാശിയോടുകൂടി നിഷേധിച്ചിട്ടുള്ള ഒരു ആചാര്യനാണ് ഗൗതമൻ. ധർമ്മസൂത്രത്തിലെ നല്ലൊരു ഭാഗം പേജുകൾ ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്ന നമുക്ക് കാണാം. അതായത് ഈ ഗൗതമന്റെ സിദ്ധാന്തത്തെ കഴിയുന്ന അവസരങ്ങളിലെല്ലാം താർക്കിക പശുക്കൾ എന്ന് പറഞ്ഞു എന്ന് വരെ ബ്രഹദാരണ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഇത് ബാലും കൊമ്പും ഇല്ലാത്ത മൃഗമാണെന്ന് വരെ പറയുന്നുണ്ട്. അതായത് വാശിയേറിയ തർക്കം വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നുണ്ട്. അതേ ആചാര്യൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആചാര്യ പ്രണീതം? അതേ ആളിനെ ഗുരുവായി ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ് ആചാര്യ സ്വാമി. എന്നുവെച്ചാൽ അദ്വൈതത്തിന് സ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും നിലപാട് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല. പക്ഷേ ആ ദർശനത്തിൽ തന്നെ ന്യായയുക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ ഇന്ന് വ്യക്തിവിദ്വേഷമുണ്ട്. നമ്മൾ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു ആചാര്യന്റെ ആശയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിയോടുള്ള വിരോധമാണ്, അല്ലെങ്കിൽ അവിടെ ബഹുമാനമില്ലാത്തതുകൊണ്ടാണ്, വ്യക്തി നിന്ദയാണ്, അങ്ങനെയൊന്നും ഇവിടെ വരുന്നില്ല. ഇവർക്ക് ആർക്കും തന്നെ പരസ്പരം നിന്ദയില്ല, പരസ്പരം നിന്ദിക്കുന്നില്ല. ആശയത്തെ ഖണ്ഡിക്കും. ആശയത്തെ നിഷേധിക്കുന്നതിന് വ്യക്തിയെ നിഷേധിക്കുന്നില്ല. ഒരു തരത്തിലുള്ള വ്യക്തിയോടുള്ള അനാദരവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ താൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. ഒന്ന് ബൗദ്ധ അനുയായികളെയാണ്, മറ്റൊന്ന് ഈ താർക്കികന്മാരെയാണ്. ഇവരെയാണ് ആചാര്യസ്വാമികൾ ശരിക്കും നിഷേധിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ആചാര്യനെ സ്മരിക്കുമ്പോൾ ആചാര്യ പ്രണീതം എന്നാ പറഞ്ഞത്, അതിനെ വളരെ ബഹുമാനത്തോടുകൂടി സ്മരിക്കുകയാണ്. ഗുരു, ആചാര്യൻ എന്ന് വെച്ചാൽ ഗുരുവാണ്, ഗുരു തന്റെ തന്നെ ഗുരുവായി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ആ ഗൗതമൻ പോലും വെളിപ്പെടുത്തിയിരിക്കുന്ന ചില പരമാർത്ഥ സത്യങ്ങളുണ്ട്, അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഒരാശയത്തെ സംബന്ധിച്ച് അന്ധമായി ഏതെങ്കിലും ഒരാശയത്തെ പിന്തുടരുക എന്ന് പറയുന്നത് അദ്വൈതത്തിൽ അങ്ങനെയൊരു നിലപാടില്ല. അദ്വൈത സിദ്ധാന്തത്തിൽ എന്തെങ്കിലും യോജിക്കാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഏതാചാര്യനായാലും ശരി അതിനെയൊക്കെ നിഷേധിക്കും. അതാണ് അദ്വൈതയുടെ രീതി. അതൊരിക്കലും ആചാര്യനെ നിഷേധിക്കുന്നതല്ല, ആശയത്തെ നിഷേധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും ഋഷിമാരാണ്. ആ നിഷേധിക്കുന്നതിന് വേണ്ടി ഏത് ആരാണോ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആചാര്യസ്വാമികളെ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഇനി വരുമ്പോൾ രണ്ടാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് അത് പ്രത്യേകം എടുത്തു പറയും. ഞങ്ങൾ ഈ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് ഒരിക്കലും ആരോ വിദ്വേഷത്തിന്റെ, രാഗദ്വേഷത്തിന്റെ പേരിലല്ല, മറിച്ച് ആരാണോ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് അവരുടെ ബുദ്ധിയെ സ്ഥിരമായി ഈ ആശയ തത്വത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ആരെങ്കിലും പേരുള്ള നിന്ദയായി കണക്കാക്കരുത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ആദരവോടുകൂടി ആചാര്യ പ്രണീതം എന്ന് പറയുന്നു. ഗൗതമാചാര്യനാൽ നിർമ്മിച്ച ന്യായസൂത്രത്തിലെ ദ്വൈതശാസ്ത്രമാണ്, അതിന്റെ ഒരു സൂത്രമാണ്. ന്യായ ഉപഭ്രംഹിതം എന്നാണ്, ന്യായപുഷ്ടമായിരിക്കുന്ന, യുക്തിയുക്തമായ എന്ന് നമ്മൾ പറയുന്നത്. ഉപഭ്രംഹിതം എന്ന് വെച്ചാൽ വളരെയധികം യുക്തിയുണ്ടെന്നറിയും, പരമമായ യുക്തിയുള്ള ഒരു സൂത്രം എന്നറിയും. ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് അങ്ങേയറ്റത്തെ യുക്തിഭദ്രമാണ് ഈ ആശയം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ യുക്തിയോടുള്ള, ആചാര്യൻ അവിടെ പ്രകടിപ്പിച്ച ആ യുക്തിയോടുള്ള ആദരവോടെ കാണിക്കുകയാണ്. ശരിയായ ആശയം വന്നു കഴിഞ്ഞാൽ അതിനോട് അങ്ങേയറ്റത്തെ ആദരവ് കാണിച്ചാണ് പറയുകയാണ്. ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാനാം ഉത്തരോത്തര അപായേ തദനന്തര അപായാ അപവർഗഹ ഇതി. മോക്ഷത്തിന് കാരണം തത്വജ്ഞാനമാണ് എന്നുള്ള ഒരു ആശയം ആണ് ഇവിടെ പറയുന്നത് ഈ സൂത്രത്തിൽ. ഈ ആശയത്തെയാണ് ആചാര്യസ്വാമികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ തത്വജ്ഞാനം ഏത് തരത്തിലുള്ളതാണ്, അതിന്റെ സാധനങ്ങൾ എന്തൊക്കെ ഉള്ളതാണ്, ഈ കാര്യം പറയുമ്പോൾ ഈ ആചാര്യന്റെ ആശയങ്ങളെ അംഗീകരിക്കത്തില്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള തത്വജ്ഞാനം? തത്വം എന്ന് വെച്ചാൽ യഥാർത്ഥം എന്നാണ്. അപ്പൊ തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം എന്താണ്? ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അദ്വൈതമാകുന്നില്ല. കാരണം ഈ ദ്വൈതിയും പറയുന്നത് അതല്ല, ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നാണ് ന്യായാചാര്യനും പറയുന്നത്. ഗൗതമ മഹർഷിയുടെ അഭിപ്രായം അത് തന്നെ. തത്വജ്ഞാനം കൊണ്ട്
അവര് ധരിക്കുന്ന തത്വം ഞാൻ അതുകൊണ്ട് മോക്ഷം എന്നാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അദ്വൈതം ആയില്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്ന ഈശ്വരജ്ഞാനം? ആ ഈശ്വരജ്ഞാനം അദ്വൈതി പറയുന്നുണ്ട്, ഈശ്വരജ്ഞാനം ഇന്നതാണ് എന്ന്. ആ ജ്ഞാനം കൊണ്ടേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ, വേറെ ഏതെങ്കിലും ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല. അതിനെയൊന്നും തത്വജ്ഞാനമൊന്നും പറയാൻ പറ്റത്തില്ല, അതും ഒരു ജ്ഞാനമാണ്. അറിവെല്ലാം അറിവ് ജ്ഞാനം തന്നെ. ആ ഭാഗത്തിലാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ള ആ ആശയത്തെ പ്രകടമാക്കി. അത് അദ്വൈതിയുടെ മാത്രം അഭിപ്രായമല്ല, ജ്ഞാനം കൊണ്ട് മോക്ഷം. സാഖ്യന്മാർ പറയുന്നു അത് വിവേകഖ്യാതി, അതുകൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറയും. യോഗശാസ്ത്രത്തിന് ഒരു പരിധിവരെ അത് അംഗീകരിക്കുന്നുണ്ട്, വിവേകഖ്യാതി ഒരു പരിധിവരെ മോക്ഷത്തിന് കാരണമാണ്. വൈശേഷികന്മാരും പറയുന്നുണ്ട് ജ്ഞാനം കൊണ്ടാണ് മോക്ഷം എന്ന് പറയുന്നുണ്ട്. ബൗദ്ധന്മാരിലും ഒരു വിഭാഗം പറയുന്നുണ്ട് ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണമെന്ന്. വിജ്ഞാനവാദികൾ ഒരു വിഭാഗക്കാർ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ പലരും ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നുണ്ട്. അത് അദ്വൈതിയുടെ കണ്ടുപിടുത്തമൊന്നുമല്ല, അതിന് മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. പക്ഷെ യഥാർത്ഥമായ ആ ജ്ഞാനം എന്താണെന്നുള്ള കാര്യത്തിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. പക്ഷെ ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരാശയത്തെ ആചാര്യസ്വാമികൾക്ക് മുമ്പ് തന്നെ ഗൗതമൻ അത് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആചാര്യനോട് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആ സൂത്രത്തെ ഇവിടെ സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി, പൂർവപക്ഷത്തിന് വേണ്ടിയല്ല, സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആചാര്യസ്വാമികൾ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഇത് തന്റെ മാത്രം അഭിപ്രായമല്ല, പുതിയൊരാശയമല്ല എന്ന് കാണിക്കുകയാണ്. പരമമായ ആശയം അത് തന്നെ, ഇരുട്ട് ഒരിക്കലും വെളിച്ചമില്ലാതെ ഇരുട്ട് നശിക്കത്തില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ ഈശ്വരബോധമില്ലാതെ സംസാരത്തിൽ നിന്ന് മോക്ഷം ഉണ്ടാകത്തുമില്ല. ഇതിൽ യാതൊരു സംശയവും ഇതിൽ അങ്ങനെ വേറെ ഒരു ഒന്നിനും യാതൊരു യുക്തിയും ഇല്ല. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, അത് തന്നെ ഇവിടെ ആചാര്യസ്വാമികളും പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അടുത്ത് തുടർന്ന് ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്.